2024 ജനുവരി 26 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആനയെ കിട്ടാനുണ്ടോ? 6-7 തോട്ടി ബാക്കിയുണ്ട്. ശ്രീകുമാർ പള്ളിയിലെടുത്ത് എഴുതുന്നു, പ്രജാക്ഷേമ തത്പരനായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തന്റെ പ്രജകൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ സഞ്ചാര സൌകര്യം ഉറപ്പുവരുത്താനാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ബസ് സർവീസിന് തുടക്കമിടുന്നത്. 1938 ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായിരുന്ന ഇ ജി സാൾട്ടറിനെ 1937 സെപ്റ്റംബർ 20 ഗതാഗത വകുപ്പിന്റെ സൂപ്രണ്ടായി നിയമിച്ചു. 60 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കോമറ്റ് ഷാസിയിൽ പെർക്കിൻസ് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചവയായിരുന്നു ഇവ. സാൾട്ടറുടെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ചേർന്നാണ് ബസ്സുകളുടെ ബോഡി നിർമ്മിച്ചത്. 100 ജീവനക്കാരെ ഇൻസ്പെക്ടർമാരും കണ്ടക്ടർമാരുമായി നിയമിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പ് ആരംഭിച്ചത്. അത് പിന്നീട് അങ്ങ് വളർന്നു പന്തലിച്ചു. 1965 മാർച്ച് 15 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായതും സ്വയംഭരണ സ്ഥാപനമെന്ന നിലയിലേക്ക് അതിനെ ജനസേവനത്തിന് വിട്ടുകൊടുക്കുന്നതും ചുവപ്പ് പെയിന്റടിച്ച വണ്ടിയുടെ പള്ളയ്ക്ക് 2 ആനകളുടെ പടവും വെച്ച് കേരളത്തിന്റെ പ്രധാന പാതകളിലും ഇടവഴികളിലും കുണുങ്ങി ഓടുന്ന ആനവണ്ടികൾ ആദ്യം ജനങ്ങൾക്ക് കൗതുകമായി, പിന്നീട് അനിവാര്യമായി ഒടുവിൽ ജീവിതത്തിന്റെ ഭാഗമായി. കേരളത്തെ മാതൃകയാക്കി മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ രീതി സർവീസുകൾ തുടങ്ങി. പോകെ പോകെ ഇപ്പറഞ്ഞ KSRTC സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന, ഏറ്റവും വലിയ ദൈനംദിന വനുവാനം ഉണ്ടാക്കുന്ന വലിയ പ്രസ്ഥാനമായി മാറി. പറയാനും കേൾക്കാനും സുഖമുള്ള ചില ചരിത്രമാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ KSRTCയുടെ സ്ഥിതിയോ വണ്ടി ഓട്ടത്തിന് കുറവില്ല, പക്ഷേ പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം. ജീവനക്കാർക്ക് സമയാസമയങ്ങളിൽ ശമ്പളമില്ല. വാർദ്ധക്യത്തിന്റെ ആവശ്യതയുമായി കഴിയുന്ന മുൻ ജീവനക്കാർക്ക് യഥാസമയം പെൻഷനുമില്ല. ആനവണ്ടി കോർപ്പറേഷന്റെ തലപ്പത്ത് പല ഘട്ടങ്ങളിലായി വന്ന മന്ത്രിമാർക്കോ MDമാർക്കോ ഇത് നന്നാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞല്ല, നന്നാവാൻ സമ്മതിക്കില്ലെന്ന് ചിലർക്ക് വാശിയുള്ള പോലെ കാര്യത്തിലേക്ക് വരാം. 2 പിണറായി സർക്കാരിന്റെ രൂപീകരണ സമയത്ത് ചില ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വീതിച്ചു നൽകി സ്വന്തം നിലയിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു മെമ്പറെ പോലും ജയിപ്പിക്കാൻ കെൽപ്പില്ലാത്ത ലെറ്റർഹെഡ് പാർട്ടികൾക്ക് മുന്നണി സംവിധാനത്തിന്റെ മാന്യതയുടെ പേരിൽ മന്ത്രിസ്ഥാനം കിട്ടാറുണ്ട്. മുന്നണി സംവിധാനം ആവുമ്പോൾ ഇത്തരം ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. പിളർന്ന് പിളർന്ന് ബ്രാക്കറ്റിൽ ഇടാൻ അക്ഷരം തികയാതെ വന്ന പാർട്ടിയുടെ പിന്മുറക്കാരനാണ് ഇക്കുറി ആദ്യം ഗതാഗത വകുപ്പ് മന്ത്രിയായത്. നിശ്ചയിക്കപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന്റെ അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞപ്പോൾ അടുത്ത ആളെത്തി KB ഗണേഷ് കുമാർ. ചില്ലർക്കാരനല്ല, കീഴോട്ട് രാമൻപിള്ളയുടെ ചെറുമകനും R ബാലകൃഷ്ണപിള്ളയുടെ മകനുമാണ് ഗണേഷ് കുമാർ. കേരള അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല കീഴോട്ട് തറവാടിന്റെ സമ്പത്ത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ആനകളുടെ എണ്ണം സംബന്ധിച്ച് വ്യത്യസ്തമായ കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും കുറെ ആനകളും അവയെ മേയ്ക്കാൻ കുറെ തോട്ടികളും അതിനൊത്ത പാപ്പാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന വലിയ തറവാട് നാട്ടുകാർക്കും വലിയ മതിപ്പായിരുന്നു. ആ പ്രതാപത്തിന്റെ മാത്രം പിൻബലത്തിൽ മാത്രമല്ല R ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ നേതാവായതും മന്ത്രിയായതുമൊന്നും. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ത്വര ഉണ്ടായിരുന്നു. ഏറെ ആനകൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ തഴമ്പ് തനിക്കുള്ളതായി അവകാശപ്പെട്ടിട്ടില്ലെന്ന പ്രത്യേകതയും പിള്ളസാറിനുണ്ടായിരുന്നു. സിനിമയിൽ പ്രസക്തവും അപ്രസക്തവുമായ വേഷങ്ങളൊക്കെ ചെയ്ത പേരെടുത്തെങ്കിലും R ബാലകൃഷ്ണപിള്ള എന്ന മഹാമേരുവിന്റെ വിലാസ പിൻബലത്തിലാണ് ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പിതാവ് സ്ഥാപിച്ച പാർട്ടിയുടെ പകരക്കാരനില്ലാത്ത അമരക്കാരനായി വിരാജിച്ചു വരുന്ന വഹയിലാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്. മുന്നണി വേറെ ആയിരുന്നെങ്കിലും മുമ്പും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് മന്ത്രി കസേര. സിനിമയിൽ തരക്കേടില്ലാത്ത അഭിനയിക്കാറുള്ള ഗണേഷ് കുമാർ ഇപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലും ഫുൾ ടൈം അഭിനേതാവാണ്. 5 തവണ ഒരേ മണ്ഡലത്തിൽ ജയിച്ച് നിയമസഭയിലെത്താനുള്ള ജനപിന്തുണ നിസ്സാരമല്ല. പക്ഷേ കേരളം എന്നാൽ പത്തനാപുരത്തെ ജനങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം ധരിച്ചു പക്ഷേ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നടുപ്പും ഇരിപ്പും ജീവിതചാര്യങ്ങളും വീട്ടിലെ കാറുകളും കളിപ്പാട്ടങ്ങളും വരെ ഒപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ കൊഴിപ്പിക്കുന്നുമുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, ലാൽവെൽസ് പറയും പോലെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. പക്ഷേ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് KSRTC ആണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ഥാപനം. അതിനെ നന്നാക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന് ആരും എതിരല്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ കിട്ടിയ കുറച്ച് ഇലക്ട്രിക് ബസ്സുകൾ, അതിൽ 10 രൂപയ്ക്ക് അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് യാത്ര, തിരുവനന്തപുരം നഗരത്തിൽ സാധാരണക്കാരന് വലിയ ആശ്വാസമാണ് ഈ സർവീസുകൾ. എന്തിന്റെ പേരിലെന്നറിയില്ല ഗണേഷ് കുമാർ മന്ത്രി കസേരയിൽ അരചന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഈ നിരക്ക് കൂട്ടണമെന്ന്. കോർപ്പറേഷന് ഇത് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. മാത്രമല്ല കേന്ദ്ര സഹായത്തോടെ കിട്ടുന്ന ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം അങ്ങ് കൽപ്പിച്ചു. ഡീസൽ ബസ്സുകളാണത്രേ ലാഭകരം. ചിത്തിരത്തിരുന്നാൾ പ്രജാക്ഷേമത്തിനാണ് ട്രാൻസ്പോർട്ട് സർവീസ് തുടങ്ങിയതെങ്കിലും പിന്നീട് പലർക്കും ആനവണ്ടി കറവപ്പശുവായ ചരിത്രം മറക്കാത്ത ഒരു തലമുറ ഇവിടെയുണ്ട്. കോർപ്പറേഷനെ ഊറ്റിപ്പിഴിഞ്ഞ് പടുത്തുയർത്തിയ സാധനങ്ങൾ ഇപ്പോഴുമുണ്ട്. കൺമുന്നിൽ KSRTC ബസ്സുകളുടെ പള്ളയ്ക്ക് രണ്ട് ആനകളുടെ ചിഹ്നം പതിച്ചിട്ടുള്ളത് കീഴൂട്ടെ ആന മുതലാളിയുടെ മുഖമുദ്രയായാണ് തെറ്റിദ്ധരിക്കരുത്. കിഴക്കേ കോട്ടയ്ക്ക് സമീപം 6-7 നിലകളിൽ ഒരു മന്ദിരം പണിഞ്ഞ് കുറെ പേരെ ശമ്പളം കൊടുത്തിരുത്തിയിട്ടുണ്ടല്ലോ. റോഡിലോടുന്ന വണ്ടികളുടെ എണ്ണവും മണിമന്ദിരത്തിലിരിക്കുന്ന പ്രമാണിമാരുടെ എണ്ണവും തമ്മിൽ വലിയ പൊരുത്തവും. നഗരത്തിലോടുന്ന പല ബസ്സുകളും പോകുമ്പോൾ കശുവണ്ടി ഫാക്ടറികളുടെ ചിമ്മിനിയാണ് ഓർമ്മ വരിക. ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ പറക്കം തളികെ സിനിമയിലെ കന്യാസ്ത്രീകൾക്കുണ്ടായ മാറ്റവും റോഡിലൂടെ പോകുന്നവർക്ക് ഉണ്ടാകുക. ആന മുതലാളി കണ്ണു തുറന്ന് ഇതൊക്കെ എന്ന് കാണ് നാക്കിന്റെ മാടമ്പിത്തരം. പൊതുമാധ്യമത്തിൽ വിളംബം മുമ്പ് ചുറ്റുമൊന്ന് കണ്ണോടിക്ക് KSRTC ബസ്സുകളിൽ നിത്യേന സഞ്ചരിക്കുന്ന സാധാരണക്കാരനെ ഒന്ന് മനസ്സിലാക്ക. ഇതുകൂടി കേൾക്കണേ, അറിയാത്ത കുഞ്ഞു ചൊറിയുമ്പോൾ അറിയും നാക്ക് വളവള ഉഴറ്റാൻ ലൈസൻസ് വേണ്ടാത്ത നാട്ടിൽ എന്തും വമ്പും പറയാം. പക്ഷേ അത് സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി നിന്നാവരുത്.